Laudetur Jesus Christus. യേശു ക്രിസ്തുവിന് സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. സുവിശേഷ പരിചിന്തനം, വാർത്തകൾ എന്നിവയാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. തപസ്സുകാലം അഞ്ചാം വാരം ഞായറാഴ്ചത്തെ സുവിശേഷ ചിന്തകളാണിന്ന്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 12 അധ്യായം 20 മുതൽ 33 വരെ വാക്യങ്ങൾ. ഇതാ, മനുഷ്യപുത്രൻ മഹത്വപ്പെടാൻ സമയമായി. ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നെങ്കിൽ അത് ഫലം പുറപ്പെടുവിക്കും. ക്രിസ്തുവിന്റെ മരണത്തെ വ്യാഖ്യാനിക്കുന്ന സുവിശേഷവാക്യമാണിത്. മനുഷ്യകുലത്തോടുള്ള ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ പാരമ്യമാണ് കുരിശിലെ അലിഞ്ഞു തീരലിൽ വ്യക്തമാകുന്നത്, യാഥാർത്ഥ്യമാകുന്നത്. ഈ സ്നേഹത്തിന്റെ സ്വയാർപ്പണം വൈരുദ്ധ്യമോ അല്ലെങ്കിൽ ഒരു വിരോധാഭാസമോ ആയി സാമാന്യ ബുദ്ധിയിൽ, സാധാരണ ബുദ്ധിയിൽ തോന്നിയേക്കാം. കാരണം സ്നേഹവും മരണവും തമ്മിലെ ഒരു വൈരുദ്ധ്യത്തെക്കുറിച്ചാണ് നാം ചിന്തിക്കുന്നത് ഇവിടെ. സ്നേഹജീവിതങ്ങളുടെ അനുഭവം എവിടെയും കുരിശിനോട് ചേർന്നതാണ് എന്നോർക്കണം. ബോബി ജോസ് കട്ടിക്കാട്ട് കപ്പൂച്ചിൻ സ്നേഹത്തെ അവനവനില്ലാതാകുന്ന ഒരു കളിയെന്ന് ശീർഷകം ചെയ്തിട്ടുണ്ട്. ഒരു അപകടം പിടിച്ച വാക്കായിട്ടും ബോബി അച്ഛൻ സ്നേഹത്തെ തന്റെ കൂട്ട് എന്ന പുതിയ പുസ്തകത്തിൽ വ്യാഖ്യാനിക്കുന്നുണ്ട്. സ്നേഹത്തിന്റെ ചൂണ്ടക്കൊളുത്തിൽ കുരുങ്ങി മത്സ്യങ്ങളെപ്പോലെ പിടയുന്നവർ നിത്യക്കാഴ്ചയാണ് അനുദിന ജീവിതത്തിൽ. കാരണം പലപ്പോഴും സ്നേഹത്തിന്റെ തൂവൽ സ്പർശത്തിന് പിന്നിൽ ഒളിപ്പിച്ചു വച്ച അല്ലെങ്കിൽ ഒളിപ്പിച്ചു പിടിച്ചിരിക്കുന്ന ഘടകങ്ങളുണ്ടാകാം, മുള്ളുകളുണ്ടാകാം. സ്നേഹത്തോടെ തുടങ്ങുന്നത് സ്നേഹക്കുറവായും അല്ലെ സ്നേഹമില്ലായ്മയും സ്നേഹമില്ലായ്മ വെറുപ്പായും മാറുന്നു. ഒരിക്കൽ സ്നേഹിച്ചിരുന്നയാൾ കാരണമൊന്നുമില്ലാതെ സുദീർഘമായ നിശബ്ദതയിലേക്കും കണ്ണീരിലേക്കും അവരെ തള്ളിയിടുന്നു. എന്നിട്ട് മറ്റയാൾ കൂളായിട്ട് കടന്നുപോകുന്നു, അവരുടെ വഴിക്ക് പോകുന്നു. വ്യക്തികൾ തകരുന്നു, കുടുംബ ബന്ധങ്ങൾ തകരുന്നു, മക്കൾ ക്ലേശിക്കുന്നു. പൊട്ടിയ പട്ടം പോലെയാണ് മനുഷ്യ സ്നേഹം. അവർ ഭാവനകളിലൂടെ ആകാശം മുട്ടെ ഉയർന്നു പൊങ്ങുന്നു, എന്നിട്ടോ പെട്ടെന്നാണ് നിലം പരിശാകുന്നത്. ക്രിസ്തുവിന്റെ കുരിശുമരണം സ്നേഹത്തിന്റെ സമർപ്പണമാണ്. അത് സാമാന്യ ബുദ്ധിക്ക് വിരോധാഭാസമായി തോന്നാമെങ്കിലും കുരിശ് സ്നേഹത്തിന്റെ നിലം പതിക്കലായിരുന്നോ? ഇല്ല. മാനുഷികമായി തോന്നാവുന്ന കുരിശിലെ പരാജയത്തിന് പിന്നിലെ സ്നേഹമുള്ള സഹനത്തിന്റെയും ത്യാഗത്തിന്റെയും മൂല്യം നാം കാണണം, മനസ്സിലാക്കണം. ഇന്നത്തെ സുവിശേഷ സന്ദേശം, ഇന്നത്തെ വചനം നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത്, പഠിപ്പിക്കുന്നത് അതാണ്. ഇത് ക്രിസ്തു ലോകത്തിന് പകർന്നു തന്ന പരിത്യാഗത്തിന്റെയും സ്വയാർപ്പണത്തിന്റെയും മൂല്യമാണ്. അനുരഞ്ജന ദൈവശാസ്ത്ര വീക്ഷണത്തിൽ ക്രിസ്തുവിന്റെ മരണം ഒരു മോചന ദ്രവ്യമായിരുന്നു. എ പേയിങ് എ റാൻസം, അടിമയെ സ്വതന്ത്രനാക്കി തിരികെ എടുക്കാൻ കൊടുക്കുന്ന പണമാണല്ലോ മോചനദ്രവ്യം. ക്രിസ്തു തന്റെ ജീവൻ മോചനദ്രവ്യമായി നൽകിക്കൊണ്ട് മനുഷ്യകുലത്തെ പാപബന്ധനത്തിൽ നിന്നും സ്വതന്ത്രരാക്കി, സ്വതന്ത്രമാക്കി എന്നതാണ് ആദ്യത്തെ അനുരഞ്ജന ദൈവശാസ്ത്ര ചിന്ത. പിന്നെ ക്രിസ്തു പകരക്കാരനായി എന്നത് മറ്റൊരു സിദ്ധാന്തമാണ്. അതായത് മനുഷ്യകുലത്തിന്റെ പാപങ്ങൾക്കും കുറവുകൾക്കും ആവശ്യം സമർപ്പിക്കേണ്ടി വന്ന ബലിവസ്തു സാമാന്യ യുക്തിയിൽ മനുഷ്യർ തന്നെയാണ് അല്ലെങ്കിൽ മനുഷ്യകുലം തന്നെയാണ്. എന്നാൽ ഇവിടെ മനുഷ്യരക്ഷയ്ക്കായി ക്രിസ്തു സ്വയം ബലിയായി അർപ്പിക്കുന്നു, അവിടുന്ന് മനുഷ്യകുലത്തിനു വേണ്ടി സ്വയാർപ്പണം ചെയ്യുന്നു. ദൈവം നമ്മെ എത്രമാത്രം സ്നേഹിക്കുന്നുവെന്നതിൻ്റെ മാതൃകയാണ് ക്രിസ്തുവിൻ്റെ കുരിശിയാഗം, കുരിശുമരണം. ചരിത്രത്തിൽ അതൊരു മാതൃകാ സമർപ്പണമായി മാറുന്നു. മറ്റുള്ളവർക്ക് വേണ്ടി ജീവൻ സമർപ്പിക്കുന്ന മാതൃകാ സമർപ്പണത്തിൻ്റെ മൂല്യം അങ്ങനെ കുരിശ് നമ്മെ പഠിപ്പിക്കുന്നു. എന്നാൽ ഇതൊന്നുമല്ല നാലാമത്തെ സുവിശേഷകൻ വിശുദ്ധ യോഹന്നാൻ സമർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നത്. ദൈവമനുഷ്യ ബന്ധത്തിലെ പുതിയ മാനമാണ്, തലമാണിത്. ക്രിസ്തുവിൻ്റെ മരണത്തിൽ വിശുദ്ധ യോഹന്നാൻ സമർത്ഥിക്കുന്നത് അവിടുത്തെ ദൈവിക ശക്തി, പിന്നെ രക്ഷയുടെ വാഗ്ദാനം, ദൈവസ്നേഹത്തിൻ്റെ പാരമ്യം എന്നിവയാണ്. രക്ഷയുടെ നവവും മൗലികവുമായ ശൈലിയാണ് ക്രിസ്തുവിൻ്റെ കുരിശിയാഗമെന്ന് യോഹന്നാൻ സമർത്ഥിക്കുന്നു, സൂചിപ്പിക്കുന്നു. എ ന്യൂ മോഡ് ഓഫ് സാൽവേഷൻ. ദൈവസ്നേഹത്തിൻ്റെ അവതാരമാണ് ക്രിസ്തു. അവിടുന്ന് സ്നേഹമാണ്. അവിടുന്നിൽ എങ്ങനെയാണ് ദൈവസ്നേഹം വെളിപ്പെട്ടത്, വെളിപ്പെട്ട് കിട്ടിയത്? ദൈവമനുഷ്യ ബന്ധം ഈ ലോകത്ത് നിലനിർത്താനായി ക്രിസ്തു മനുഷ്യനെ സ്നേഹിച്ച് സ്നേഹിച്ച് അഴുകി തീർന്നപ്പോഴാണ്, അഴുകി ഇല്ലാതായപ്പോഴാണ്, കുരിശിൽ അവിടുന്ന് സ്വയാർപ്പണം ചെയ്തപ്പോഴാണ്. ഗോതമ്പ് മണി നിലത്ത് വീണലിയുമ്പോൾ എല്ലാം നഷ്ടപ്പെടുന്ന രീതിയാണ് ഈ അഴിയൽ ഉളവാക്കുന്നതെങ്കിലും പുതുജീവൻ നൽകുന്ന അഴിയലും ശൂന്യവത്കരണവും നവമായ ജീവന്റെ അനിവാര്യമായ കാരണമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതിലൂടെയാണ് പുതിയൊരു പിതൃപുത്രബന്ധം ഉടലെടുക്കുന്നത്. ഒരു സ്നേഹസമർപ്പണത്തിൻ്റെ വേദനയാണ് ഗോതമ്പ് മണി നിലത്ത് വീണഴിയുന്നതിലൂടെ സംഭവിക്കുന്നത്. എന്നാൽ സ്നേഹത്തിൻ്റെ മുറിപ്പെടലും തോറ്റുപോകലുമാണിതെങ്കിലും ശൂന്യവത്കരണത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും പരിത്യാഗത്തിൻ്റെ നിറവിൽ നിന്നും ഇതാ പുതുജീവൻ നാമ്പെടുക്കുന്നു. പുതുജീവൻ്റെ ഉയർച്ചയും വളർച്ചയുമാണ് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം പഠിപ്പിക്കുന്ന നവമായ വീക്ഷണം, പുതുജീവൻ്റെ നവജീവൻ്റെ വീക്ഷണം. ഇത് മനസ്സിലാക്കാൻ നമ്മുടെ വീടുകളിലേക്കൊന്ന് എത്തി നോക്കിയാൽ മതി. മാതാപിതാക്കളുടെ സ്വയാർപ്പണത്തിലാണ് മക്കൾ വളർന്ന് വലുതാകുന്നത്. അവരുടെ ത്യാഗത്തിനും ജീവിതവ്യഥകൾക്കും കൈയും കണക്കുമുണ്ടോ? എന്നാൽ മറിച്ചും സംഭവിക്കാം. ഉത്തരവാദിത്വങ്ങൾ മറന്ന് സ്വാർത്ഥതയിൽ ജീവിക്കുന്ന അമ്മയോ അച്ഛനോ കുടുംബത്തെയും മക്കളെയും ചിതറിക്കുന്നു, വേദനിപ്പിക്കുന്നു, ചിലപ്പോൾ അനാഥരാക്കുന്നു. തിരുനാൾ ആഘോഷത്തിന് ജെറൂസലം ദേവാലയത്തിൽ വന്ന ഗ്രീക്കുകാരോടാണ് അല്ലെങ്കിൽ വിജാതീയരോടാണ് ഒരു ഗോതമ്പ് മണിയുടെ കഥ ക്രിസ്തു പറഞ്ഞത്. അവിടുത്തെ കാണാനും അനുഗമിക്കാനും ആഗ്രഹിച്ചു വന്നവരോട് അഴിയാൻ അല്ലെങ്കിൽ അലിയാൻ തയ്യാറാകേണ്ട ജീവിത സമർപ്പണത്തെക്കുറിച്ച് ഗോതമ്പ് മണിയുടെ ഉപമയിലൂടെ ക്രിസ്തു സംസാരിക്കുന്നു. അവരെ തൻ്റെ ജീവസമർപ്പണത്തിൻ്റെ ശൈലിയെക്കുറിച്ച് ക്രിസ്തു ഉദ്ബോധിപ്പിക്കുന്നു. സ്നേഹിക്കുവോർക്കായി സ്വയം ജീവനേകുന്ന സ്നേഹത്തിലും ഇതേ സ്നേഹമുണ്ടോ? ആടുകൾക്കായി തൻ്റെ ജീവനെ നൽകുന്ന സ്നേഹമുള്ളോ രജപാലകൻ ഞാൻ, സ്നേഹമുള്ളോ രജപാലകൻ ഞാൻ. അങ്ങനെ ജീവിതത്തോടെ രണ്ട് വിധത്തിലുള്ള സമീപനമാകാമെന്ന വളരെ ലളിതമായ പാഠമായിരുന്നു ക്രിസ്തു നമുക്ക് പറഞ്ഞു തരാൻ ശ്രമിച്ചത്. ജൈവ മനുഷ്യനായതുകൊണ്ട് ജന്മത്തെ ഗോതമ്പ് മണിയെന്നാണല്ലോ ക്രിസ്തു വിശേഷിപ്പിച്ചത്. അതിനു മുൻപിൽ എപ്പോഴും രണ്ട് സാധ്യതകളാണുള്ളത്. ആദ്യത്തേത് നമ്മുടെ നടപ്പ് രീതിയാണ്. അതായത് പത്താഴത്തിലായിരിക്കുക, തങ്ങളിൽ ആരംഭിച്ച്, തങ്ങളിൽ അഭിരമിച്ച്, തങ്ങളിൽ ഒടുങ്ങുന്ന ഒരു ജീവിതവൃത്തത്തോട് ഒരു കുഴപ്പവും അനുഭവപ്പെടാത്തവർ. നല്ല മനുഷ്യരെന്ന് മറ്റെല്ലാവരും ചിലപ്പോൾ വിളിച്ചേക്കാം. എന്നാൽ അയൽക്കാരോടും ദൈവത്തോടും പുലർത്തുന്ന നിസ്സംഗത യഥാർത്ഥ പ്രലോഭനമാണ്, തിന്മയാണെന്നോർക്കണം. ദൈവം ലോകത്തോട് നിസ്സംഗത പുലർത്തുന്നില്ല, മറിച്ച് തൻ്റെ പുത്രനെ നൽകുമാറ് അത്രയേറെ അവിടുന്ന് അതിനെ സ്നേഹിച്ചു എന്നാണ് സുവിശേഷകൻ രേഖപ്പെടുത്തുന്നത്. അതിനാൽ തന്നിലേക്ക് ചുരുങ്ങാനുള്ള മനുഷ്യൻ്റെ നിസ്സംഗഭാവം നാം ഓരോരുത്തരും കൈവെടിയണം. എന്നിട്ട് അനുരഞ്ജനത്തിലൂടെ അത് മറികടക്കണം. പരസ്പരം രമ്യതപ്പെട്ട് സാഹോദര്യം വളർത്താൻ അനുദിന ജീവിതത്തിൽ പരിശ്രമിക്കണം. ഇന്നിൻ്റെ ആഗോള കുടിയേറ്റ പ്രതിഭാസത്തിൻ്റെ പശ്ചാത്തലത്തിൽ പാപ്പ ഫ്രാൻസിസ് പ്രസ്താവിക്കുന്നത് നിസ്സംഗത മനുഷ്യജീവിതത്തിൽ പാപം തന്നെയാണെന്ന്. എന്നാൽ ആഗോളതലത്തിൽ വളർന്ന സമൂഹത്തിൽ ബലപ്പെട്ടു നിൽക്കുന്ന നിസ്സംഗഭാവത്തെ ആഗോളീകൃതമായൊരു സാഹോദര്യത്തിൻ്റെ കാഴ്ചപ്പാടുകൊണ്ട് അതേ ശക്തിയിൽ തന്നെ നേരിടാമെന്നാണ് പാപ്പ ഫ്രാൻസിസ് ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നതും ഇന്ന് ലോകത്തിന് കാണിച്ചു തരുന്നതും. ഒരു തരം പരമാർത്ഥ ജീവിതമാണ് പത്തായത്തിന് വിപരീതമായി വയലെന്ന ആഭിമുഖ്യത്തിൽ ജീവിക്കുക. ജീവിതത്തിൻ്റെ തണുപ്പും ചൂടും മഞ്ഞും മഴയും കൊണ്ട് മണ്ണിൽ കാത്തുകിടക്കുന്ന രീതിയാണിത്. ഇതാ നോക്കി നിൽക്കെ ഗോതമ്പ് മണിയുടെ പൊന്നിറം മറയുന്നു, പിന്നെ അതിൻ്റെ സത്ത അലിയുന്നു, അഴിയുന്നു. ഇനി ബാക്കിയൊന്നുമില്ല. എന്നിട്ടും ജീവൻ്റെ പച്ചനാമ്പ് ഭൂമിയുടെ പ്രസാദമായി ഇതാ അതിൽ നിന്നും മെല്ലെ മെല്ലെ പൊട്ടിവിരിയുന്നു. അപ്പോഴും പത്തായത്തിലെ ഗോതമ്പ് മണി ട്രെഡ്മില്ലിൽ നടക്കുന്നു, ഫേഷ്യൽ ചെയ്യുന്നു, എന്നെ കണ്ടിട്ട് പ്രായം തോന്നിക്കുന്നില്ലല്ലോ എന്ന ഹുങ്ക് പറയും. സിന്തറ്റിക് ചിരി നിലനിർത്തിക്കൊണ്ട് അവിടെ ഉണ്ടാകും അവസാനം. അനുസരണയില്ലാത്തൊരു പൂവൻകോഴി ഒരിക്കലതിനെ കൊത്തിക്കൊണ്ടു പോകും വരെ. അങ്ങനെ വൈരുദ്ധ്യങ്ങളുടെ സമാഹാരമാണ് സുവിശേഷം. അതിൽ പൊള്ളുന്ന വചനങ്ങളുണ്ട്, എന്നാൽ അതിലേറ്റവും സൗന്ദര്യമുള്ള വചനം ഇതാണ്: സ്വന്തം ജീവൻ ശേഖരിക്കുന്നവർ അത് ചിതറിക്കുന്നു, എന്നാൽ ചിതറിക്കുന്നവരാകട്ടെ അത് ശേഖരിക്കുന്നു. അപ്പോൾ ദേശത്തിൻ്റെയും കുടുംബങ്ങളുടെയും വ്യക്തികളുടെയും സ്മൃതികളിൽ ആരൊക്കെയാണ് ജീവിക്കുന്നത്? നിശ്ചയമായും സ്വന്തം ജീവൻ ചിതറിക്കാൻ സന്നദ്ധരായ ആരോ ചിലർ മാത്രമാണ്. നമ്മുടെ ഉറ്റവരൊക്കെ അങ്ങനെയുള്ളവരാണ്. നമ്മുടെ ഹൃദയങ്ങളിൽ ഇടം കണ്ടെത്തിയവരാണവർ. അവർ സ്വന്തം ജീവൻ ചിതറിച്ചവരാണ്. ഭൂമിയിൽ അവർ ഗോതമ്പ് മണി പോലെ അലിഞ്ഞലിഞ്ഞില്ലാതായി പ്രാണനും സ്നേഹവുമൊക്കെ നമുക്കായി പങ്കുവച്ചുകൊണ്ട് കടന്നുപോയവരാണ്. അവരുടെ സമർപ്പണം കൊണ്ട് എന്നേക്കുമായി അവർ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി തീർന്നിരിക്കുന്നു. നമ്മുടെ ജീവിതങ്ങളെ അർത്ഥപൂർണവും ദൃഢവുമാക്കാനുള്ള ക്ഷണം ദൈവത്തിൽ നിന്നും എപ്പോഴും നമുക്ക് ലഭിക്കുന്നുണ്ട്. ജീവിത ചുറ്റുപാടുകളിലെ നിസ്സംഗതയുടെ ഭിത്തികൾ ഭേദിച്ച് അനുരഞ്ജനത്തിലൂടെ സ്നേഹവും സാഹോദര്യവും വളർത്താം. ജീവിത പരിസരങ്ങളിൽ സമർപ്പണത്തിലൂടെ നന്മയുടെ പൊന്നാമ്പ് വിരിയിക്കാം. ജീവിതം ചെറുതെങ്കിലും ഫലമണിയിക്കാൻ സ്വയാർപ്പണം ചെയ്യാം, അലിയാം, അലിഞ്ഞു ചേരാം. ഇതാ സഹസ്രാബ്ദങ്ങൾ പഴക്കമുള്ള പൗലോശ്ലീഹായുടെ സ്നേഹമഞ്ജരി അപൂർവ ചാരുതയോടെ ഇന്നും ലോകത്ത് മുഴങ്ങുന്നത് കേൾക്കാം. സഞ്ചാരിയായ പൗലോസ് എന്ന സുവിശേഷകൻ കൊറീന്തെന്ന ഗ്രീസിലെ തുറമുഖ പട്ടണക്കാർക്ക് സമ്മാനിച്ച കടലാസു വഞ്ചിയാണിത്. ഞാൻ മനുഷ്യരുടെയും മാലാഖമാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും സ്നേഹമില്ലെങ്കിൽ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അല്ലേ? പ്രവചനവരമുണ്ടായിട്ടും സകല ജ്ഞാനം ഗ്രഹിച്ചാലും മലകളെ മാറ്റാൻ തക്ക വിശ്വാസമുണ്ടായാലും സ്നേഹമില്ലെങ്കിൽ ഞാൻ ഏതുമല്ല. ഉള്ളതെല്ലാം ദാനം ചെയ്താലും ശരീരം അഗ്നിക്കിരയാക്കിയാലും സ്നേഹമില്ലെങ്കിൽ എല്ലാം ശൂന്യം, എല്ലാം ശൂന്യം.
മാലാഖമാരുടെ ഭാഷയറിഞ്ഞാലും മാലാഖമാരൊത്തു ജീവിച്ചാലും മാനവരാജ്യത്തെ വാരുളി കണ്ടാലും സ്നേഹമില്ലെങ്കിൽ അതൊക്കെ ശൂന്യം. മാലാഖമാരുടെ ഭാഷയറിഞ്ഞാലും മാലാഖമാരൊത്തു ജീവിച്ചാലും മാനവരാജ്യത്തെ വാരുളി കണ്ടാലും സ്നേഹമില്ലെങ്കിൽ അതൊക്കെ ശൂന്യം.
ഗാനമാലപിച്ചത് കെ ജെ യേശുദാസ്, രചന ഫാദർ ആബേൽ സി എം ഐ, സംഗീതം എം ഇ മാനുവൽ.
പാരിലെനിക്കുള്ള സമ്പത്ത് സർവവും പങ്കിട്ടു പാവങ്ങൾ കേകിയാലും പാരിലെനിക്കുള്ള സമ്പത്ത് സർവവും പങ്കിട്ടു പാവങ്ങൾ കേകിയാലും തീക്കുണ്ടിൽ ദേഹം ദഹിക്കാനെറിഞ്ഞാലും സ്നേഹമില്ലെങ്കിൽ അതൊക്കെ ശൂന്യം. തീക്കുണ്ടിൽ ദേഹം ദഹിക്കാനെറിഞ്ഞാലും സ്നേഹമില്ലെങ്കിൽ അതൊക്കെ ശൂന്യം. മാലാഖമാരുടെ ഭാഷയറിഞ്ഞാലും മാലാഖമാരൊത്തു ജീവിച്ചാലും മാനവ.
നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് തപസ്സുകാലം 5-ാം വാരത്തിലെ സുവിശേഷ വിചിന്തനമാണ്. ഇത് പങ്കുവച്ചത് ഫാദർ വില്യം നെല്ലിക്കൽ.